ഹൃദയ സരസിൽ പ്രണയത്തിന്റെയും വിരഹത്തിന്റെയും സ്വപ്നങ്ങളുടെയും അനശ്വര ഗാനങ്ങൾ തീർത്ത വെങ്കടേശ്വര ദക്ഷിണാമൂർത്തി വിടവാങ്ങി. ശുദ്ധസംഗീതത്തിന്റെയും ഭാവഗാനങ്ങളുടെയും സമ്മേളനമായൊരു ജീവിതമായിരുന്നു വി ദക്ഷിണാമൂർത്തിയുടേത്.
ഗന്ധർവ രാജാങ്കണത്തിൽ ചന്ദ്രിക പൊന്താഴികക്കൂടം ചാർത്തുന്ന ഗന്ധർവ.
94 വർഷം നീണ്ട ജീവിതത്തിൽ സംഗീതത്തെ മാത്രം പ്രണയിച്ച, രാഗങ്ങളെ മാത്രം ഉപാസിച്ച, അതിനുവേണ്ടി മാത്രം രാവും പകലും കഴിച്ചുകൂട്ടിയ ശുദ്ധസംഗീതത്തിന്റെ ആചാര്യനായിരുന്നു അദ്ദേഹം. പത്രവാർത്തകൾ വായിച്ചാൽ പോലും അതിൽ കർണാടക സംഗീതത്തിന്റെ രാഗങ്ങൾ കണ്ടെത്താൻ കഴിവുള്ള കലാകാരൻ എന്നാണ് സ്വാമി എന്ന ദക്ഷിണാമൂർത്തി അറിയപ്പെട്ടിരുന്നത്. 1919 ഡിസംബറിൽ ആലപ്പുഴയിലാണ് അദ്ദേഹം ജനിച്ചത്. ദക്ഷിണാമൂർത്തിയുടെ സംഗീതം ആസ്വദിച്ചിരുന്ന പലരും പോലും അദ്ദേഹത്തിന്റെ സ്വദേശം തമിഴ്നാടോ കർണാടകമോ ആണെന്ന് വിശ്വസിച്ചിരുന്നു. 13 വയസ്സിൽ അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ശാസ്ത്രീയ സംഗീതത്തിൽ അരങ്ങേറ്റം നടത്തിയ ദക്ഷിണാമൂർത്തി വൈക്കം ക്ഷേത്രത്തിൽ കുട്ടികളെ സംഗീതം പഠിപ്പിക്കുന്നതിനിടെയാണ് ചലച്ചിത്ര നിർമ്മാതാവായ കുഞ്ചാക്കോയുമായി കണ്ടുമുട്ടുന്നത്. 1950 നല്ല തങ്ക എന്ന ചിത്രത്തിൽ ഒരു ശ്ലോകം ചിട്ടപ്പെടുത്താനായിരുന്നു ദക്ഷിണാമൂർത്തി എന്ന 31-കാരന്റെ നിയോഗം. മറുഭാഷാ ചിത്രങ്ങളിൽ നിന്ന് കടമെടുത്ത ഈണങ്ങളിലുള്ള 13 ഗാനങ്ങൾക്കൊപ്പം ദക്ഷിണാമൂർത്തിയുടെ സ്വന്തം സൃഷ്ടിയായ ശ്ലോകം കൂടി ഹിറ്റായതോടെ സിനിമാ സംവിധായകരുടെ പ്രിയ സംഗീതജ്ഞനായി അദ്ദേഹം മാറി. KJ യേശുദാസിന്റെ പിതാവ് അഗസ്റ്റിൻ ജോസഫായിരുന്നു നല്ല തങ്കയിലെ നായകനും ഗായകനും. പിന്നെ 50 വർഷം കൊണ്ട് 1000-ലേറെ ഗാനങ്ങൾ മലയാള സിനിമയിലെ 4-5 തലമുറകൾക്കൊപ്പം. ഈ കാലഘട്ടത്തിലെല്ലാം പ്രമുഖ ഗായകരെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം. ഏതു ഗാനമെടുത്താലും അതിനെ ശാസ്ത്രീയ സംഗീതത്തിന്റെ നൂലിഴയിൽ കെട്ടിയിട്ടിരുന്നു എന്നതാണ് സിനിമാ ഗാനരംഗത്ത് വിജയിച്ച മറ്റേവരിൽ നിന്നും ദക്ഷിണാമൂർത്തിയെ വേറിട്ടു നിർത്തുന്നത്. ലളിതഗാനങ്ങൾക്കും മെലഡികൾക്കും എന്തിന് ഹാസ്യഗാനങ്ങൾക്ക് വരെ അദ്ദേഹം കൃത്യമായ ഈണങ്ങളുടെ ഇഴയടുക്കം നൽകി.
വേണ്ടി വന്നാൽ അലവലാതി നെയ്യമും തീർത്തു.
ശുദ്ധസംഗീതത്തിന്റെ ഉപാസകൻ എന്ന പോലെ ശുദ്ധനായ മനുഷ്യനുമായിരുന്നു അദ്ദേഹമെന്ന് പ്രശസ്ത ഗായിക KS ചിത്ര ഓർക്കുന്നു.
ഇപ്പൊ അടുത്ത് കാണുമ്പോഴും കൂടെ കുഞ്ഞുങ്ങളെ പോലെയാണ് അദ്ദേഹം. ഭയങ്കര തമാശയൊക്കെ പറഞ്ഞ് എപ്പോഴും ചിരിച്ച് സന്തോഷവാനായിട്ട് കാണുന്ന ഒരാളാണ്. പിന്നെ അദ്ദേഹത്തിന്റെ സംഗീതത്തിലുള്ള പാണ്ഡിത്യം ഞാൻ പറയാൻ തന്നെ എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ ഓരോ പാട്ടുകളും, പ്രത്യേകിച്ച് മലയാളത്തിൽ പണ്ട് ചെയ്തിട്ടുള്ള ഓരോ പാട്ടുകളും ആ കീർത്തനത്തിന്റെ ഒരു രാഗത്തിന്റെ പൂർണ്ണ എസെൻസ് അതിനകത്തുണ്ട്. നമ്മൾ വേറെ കീർത്തനം പഠിക്കാണ്ട് തന്നെ സ്വാമിയുടെ ഒരു ഫിലിം സോങ് പഠിച്ചാൽ തന്നെ ആ രാഗത്തിന്റെ പൂർണ്ണമായ ഭാവം നമുക്കറിയാൻ സാധിക്കും. തീർച്ചയായിട്ടും വളരെ വലിയൊരു നഷ്ടമാണ് അദ്ദേഹം ഇല്ലാന്നുള്ളത്. എനിക്കൊരു വലിയ ദുഃഖം വന്ന സമയത്തും സ്വാമി പടിയെല്ലാം രണ്ട് നില കയറി മോളി വന്നിരുന്ന് എന്നെയും എന്റെ ഹസ്ബൻഡിനെ ഒരുപാട് സംസാരിച്ച് സമാധാനപ്പെടുത്താൻ അദ്ദേഹത്തിന്റെ വേറൊരു വഴിക്ക് വന്നപ്പോ കയറിയതല്ല, ഇതിനു വേണ്ടി അദ്ദേഹം വന്നു, സമയം കണ്ടെത്തി വന്നു എന്നുള്ളത് ഞാൻ എന്റെ മരണം വരെ ഞാൻ മറക്കില്ല. ഇത്രയും വലിയൊരാളിന്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു സാന്ത്വനം കിട്ടുകയെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ചെയ്ത ഒരു പുണ്യം തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അത്രയും നല്ലൊരു മനുഷ്യനെ കുറിച്ചൊരു കെയറും കൺസേണും ഉള്ള ഒരു വ്യക്തിയും കൂടെയാണ് സ്വാമി. സംഗീതത്തിൽ മാത്രമല്ല നല്ലൊരു മനുഷ്യനും കൂടെയായിരുന്നു സ്വാമി.
ഒരിക്കലും ഈണമിട്ട ശേഷം അതിനനുസരിച്ച് വരികൾ എഴുതാൻ നിർബന്ധിച്ചിരുന്നില്ല ദക്ഷിണാമൂർത്തി. ഗാനങ്ങൾക്ക് സാഹിത്യവും ഭാവവും വേണമെന്നായിരുന്നു അദ്ദേഹത്തിന് നിർബന്ധം. ഏതു വരികളും കയ്യിൽ കിട്ടിയാൽ അതിൽ നിമിഷങ്ങൾ കൊണ്ട് സംഗീതം കണ്ടെത്താൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. നല്ല ശുദ്ധ സംഗീതം. വാദ്യമേളങ്ങളുടെ തള്ളിക്കയറ്റം അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല. ശാസ്ത്രീയ സംഗീതത്തിൽ രാഗങ്ങളിലെല്ലാം പരീക്ഷണം നടത്തുമ്പോഴും ചില രാഗങ്ങൾ അദ്ദേഹം എന്നും കൂടെ കൊണ്ടു നടന്നു. ഖരഹരപ്രിയയായിരുന്നു അതിലൊന്ന്. ഒട്ടേറെ ഗാനങ്ങളാണ് അതിൽ അദ്ദേഹം ചിട്ടപ്പെടുത്തിയത്. ഒരേ കുടുംബത്തിലെ നാലു തലമുറകളെ സിനിമയിൽ പാടിച്ചു എന്ന റെക്കോർഡും അദ്ദേഹത്തിന് സ്വന്തമാണ്. അഗസ്റ്റിൻ ജോസഫിനെ നല്ലതങ്കയിൽ പാടിച്ചു തുടങ്ങിയ ദക്ഷിണാമൂർത്തി യേശുദാസിന് എത്രയെത്ര ഗാനങ്ങളാണ് നൽകിയത്.
മധുരമാം കാലൊച്ച കേട്ടു, മധുരമാം കാലൊച്ച കേട്ടു.
ഇടനാഴിയിൽ ഒരു കാലൊച്ച എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസിനെ കൊണ്ടും ദക്ഷിണാമൂർത്തി ഒരു ഗാനം പാടിച്ചു. വിജയ് യേശുദാസിന്റെ കുഞ്ഞുമകൾ അമേയയ്ക്കും അദ്ദേഹം ഒരു ഗാനം നൽകി. ശ്യാമരാഗമെന്ന ആ ചിത്രം ഇനിയും പുറത്തിറങ്ങിയിട്ടില്ലെങ്കിലും അതൊരു പുത്തൻ റെക്കോർഡാണ്. 1987 ചലച്ചിത്രരംഗത്ത് നിന്ന് വിരമിക്കുകയാണെന്ന് സ്വയം പ്രഖ്യാപിച്ച അദ്ദേഹം 2008 മിഴികൾ സാക്ഷി എന്ന ചിത്രത്തിലൂടെ തിരിച്ചെത്തിയെങ്കിലും സജീവമായില്ല. ദക്ഷിണാമൂർത്തി എന്ന മനുഷ്യനെക്കുറിച്ച് അദ്ദേഹത്തിന്റെ കുടുംബസുഹൃത്തിന്റെ മകനായ സിഡ്നി സ്വദേശി അനന്തകൃഷ്ണൻ ഓർമ്മിക്കുന്നു.
ദക്ഷിണാമൂർത്തി സ്വാമികൾ ആലപ്പുഴക്കാരനാണ്, ഞാനും ആലപ്പുഴക്കാരനാണ്. അച്ഛൻ്റെ ഒരു അടുത്ത സുഹൃത്തായിരുന്നു. ആലപ്പുഴ വരുമ്പോൾ വീട്ടിലേക്ക് വരുന്ന സ്വഭാവം ഉണ്ടായിരുന്നു പുള്ളിക്ക്. വീട്ടിൽ വന്ന് ഒരുപാട് നേരം ദൈവിക കാര്യങ്ങൾ സംസാരിച്ചിരിക്കും അച്ഛൻ്റെ കൂടെ. പക്ഷേ ഈ സംസാരത്തിനിടയിൽ ഒരിക്കൽ പോലും സിനിമയെക്കുറിച്ചോ സംഗീത ലോകത്തെക്കുറിച്ചോ സംസാരിച്ച് കേട്ടിട്ടില്ല. ഓൾവേസ് ഈ ടോക്സ് അബൌട്ട് ഓൺലി ഗോഡ് ആൻഡ് ശാസ്ത. ആലപ്പുഴ വരുന്നത് മോസ്റ്റ് ഓഫ് ദ ടൈം തകഴിക്ക് പോകാനായിരുന്നു. തകഴി ശാസ്താവിൻ്റെ അമ്പലത്തിലാണ് പുള്ളിയുടെ ദർശനം നടത്തുന്നത്. സോ വയസ്സായി കഴിഞ്ഞ് ശബരിമലയ്ക്ക് പോകുന്നതിന് പകരം പുള്ളി തകഴിക്ക് പോവും. സോ തകഴിക്ക് പോകുമ്പോൾ അച്ഛനും ഞങ്ങളും കൂടെ പോവും. അവിടെ പോയിട്ട് പൂജ നടത്തി എല്ലാവർക്കും ഫ്രീ ആയിട്ട് ചാപ്പാടം കൊടുക്കുക, അതൊക്കെ ആയിരുന്നു. സോ അതിനുവേണ്ടി വരുമ്പോൾ പുള്ളി ആലപ്പുഴയിൽ എപ്പോഴും വീട്ടിൽ വരും. വീട്ടിൽ വന്ന് ഒരുപാട് നേരം സംസാരിച്ചിരിക്കും. വളരെ ഡൗൺ ടു എർത്ത് പേഴ്സൺ ആയിരുന്നു ദക്ഷിണാമൂർത്തി.
ആരും ധൈര്യപ്പെടാത്ത പരീക്ഷണങ്ങളായിരുന്നു സ്വാമിയുടെ സംഗീതത്തിന്റെ മറ്റൊരു പ്രത്യേകത. ആറാട്ടിന് ആനകൾ എഴുന്നള്ളി എന്ന ഗാനത്തിൽ അമ്പലപ്പുഴക്കാരുടെ നാഗസ്വരലഹരി എന്ന വരികൾക്കനുസരിച്ച് നാദസ്വരം വായിക്കാൻ അമ്പലപ്പുഴയിലെ നാദസ്വര വിദ്വാനായ ഗോപാലകൃഷ്ണ പണിക്കരെ വിളിച്ചു വരുത്തി. ഉത്തരാസ്വയംവരം കഥകളി കാണുവാൻ എന്ന പാട്ടിൽ വാരണാസി നമ്പൂതിരിയുടെ ചെണ്ട ഉൾപ്പെടുത്തി. ദക്ഷിണാമൂർത്തി വിടവാങ്ങിയിരിക്കാം, പക്ഷേ മധുരിക്കുന്ന 1000 ഓർമ്മകൾ ബാക്കി വച്ചാണ് അദ്ദേഹം ശ്രുതിപ്പെട്ടി അടച്ചിരിക്കുന്നത്.
സന്ധ്യക്കെന്തിനു സിന്ദൂരം ചന്ദ്രികക്കെന്തിനു വൈദൂര്യം.